2020 ജനുവരി 6 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. മുൻ മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോന്റെ മകൻ ഡോക്ടർ വി രാമൻകുട്ടിയുമായി VS രാജേഷ് നടത്തിയ അഭിമുഖം. അച്യുതമേനോന്റെ മകൻ ചോദിക്കുന്നു, CPMന് ഇപ്പോഴും ആത്മവിശ്വാസക്കുറവോ? ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50-ാം വാർഷികത്തിൽ മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പങ്കാളിത്തത്തെ വിസ്മരിക്കാനുള്ള നീക്കം ഭരണപക്ഷത്തെ മുഖ്യകക്ഷികൾ തമ്മിലുള്ള വലിയ പോരിനും വിവാദത്തിനും വഴിതെളിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അച്യുതമേനോന്റെ മകൻ ഡോക്ടർ വി രാമൻകുട്ടി കേരള കൗമുദിയുമായി സംസാരിച്ചു. കൗമുദി TV സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിൽ നിന്ന്. ചോദ്യം: ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50-ാം വാർഷിക വേളയിൽ സി അച്യുതമേനോന്റെ പേര് ബോധപൂർവം വിസ്മരിക്കപ്പെടുന്നതായി തോന്നിയോ? മുഖ്യമന്ത്രി പോലും ആ പേര് പരാമർശിക്കാതിരുന്നു. അച്യുതമേനോന്റെ സ്മരണയെപ്പോലും കളങ്കപ്പെടുത്തുന്നതാണോ പുതിയ വിവാദം? മറുപടി: പേര് പരാമർശിച്ചില്ലെന്നത് വസ്തുതയാണ്. എനിക്ക് തോന്നിയത്, ഹാരിപ്പോട്ടർ നോവലുകളിൽ ഒരു വില്ലൻ കഥാപാത്രമുണ്ട്, ഓൾഡിമൂർ. അദ്ദേഹത്തിന്റെ പേര് ഒരിക്കലും പറയില്ല. പേര് പറയാൻ പാടില്ലാത്ത ആൾ എന്നാൽ ആ നോവലിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഓൾഡിമൂറായി അച്യുതമേനോനെ മാറ്റാനാണോ ശ്രമമെന്ന് തോന്നുന്നു. ചോദ്യം: വില്ലൻ കഥാപാത്രമായി? മറുപടി: അതെ, അതിനുള്ള ശ്രമമാണോ എന്നാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. എന്റെ അച്ഛൻ തന്നെ ഇതിനെക്കുറിച്ച് പണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അച്യുതമേനോനുണ്ടാക്കിയ ഭൂപരിഷ്കരണ നയമൊന്നും കേരളത്തിലില്ലെന്ന് KR ഗൗരിയമ്മ പറഞ്ഞപ്പോൾ അതിനു മറുപടിയായി അച്ഛൻ ലേഖനം എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാനുണ്ടാക്കിയ നിയമവുമല്ല, KR ഗൗരി ഉണ്ടാക്കിയ നിയമവുമല്ല, ഒരുപാട് പേർ ചേർന്നുണ്ടാക്കിയതാണ്. 57-ലെ ഭൂനിയമം എന്നായിരുന്നു CH കണാരനും ഇ ഗോപാലകൃഷ്ണ മേനോനും PK ചാത്തൻ മാസ്റ്ററും കൃഷ്ണയ്യരുമടക്കം പലരും ഉണ്ടായിരുന്നു. ചോദ്യം: സംയുക്ത ശ്രമഫലമായിരുന്നോ? മറുപടി: കൂട്ടായ ശ്രമമാണ്. അതിൽ നിന്ന് ഒരാളെയും മാറ്റി നിർത്താൻ കഴിയില്ല. മാത്രമല്ല, ആ ബില്ല് കേരള നിയമസഭ പാസാക്കിയ ശേഷം കേന്ദ്രത്തിന്റെ അനുമതി വേണമായിരുന്നു. അന്ന് കുപ്രസിദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി അറിയപ്പെട്ട ഗോവിന്ദ് വല്ലഭ് പന്തിനെ കണ്ട് ഇതിന് അനുമതി വാങ്ങാൻ പാർട്ടി പ്രത്യേകം നിയോഗിച്ചത് അച്യുതമേനോനെയായിരുന്നു. ചരിത്രത്തിലുള്ള കാര്യമാണത്. ചോദ്യം: ചരിത്രത്തിലുള്ള പങ്കിനെയാണ് മറച്ചു വെക്കുന്നത്? മറുപടി: അതെ. ചോദ്യം: ബില്ലിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരുടെ കാര്യമൊന്നും താൻ പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി വീണ്ടും പറയുകയുണ്ടായി. പരോക്ഷമായി അത് ലക്ഷ്യം വെക്കുന്നത് അച്യുതമേനോനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ CPIയെയും അല്ലേ? മറുപടി: തീർച്ചയായും. 1970 January 1 ബില്ല് പാസായതുകൊണ്ടാണല്ലോ ഇപ്പോൾ അതിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നത്. ആ ബില്ല് വെള്ളം ചേർത്ത ബില്ലായിരുന്നെങ്കിൽ എന്തിനാണ് സർക്കാർ ഇത്രയും കേമമായി ആഘോഷിക്കുന്നത്? ചരിത്രം തിരുത്തിയെഴുതുന്നതിനെതിരെ ഇടതുപക്ഷം ഇന്ന് ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്വന്തം നേട്ടത്തിന്റെ ചരിത്രം മാറ്റിപ്പറയാൻ അവർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 40 കൊല്ലമായി LDFന്റെ നേതൃത്വം വഹിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് CPM. പക്ഷേ അവരിൽ ഇപ്പോഴും ആത്മവിശ്വാസക്കുറവ് കാണാം. ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ തങ്ങളുടെ പേരല്ലെങ്കിൽ സ്ഥാനം പോയിപ്പോകുമോ എന്ന ആശങ്ക കാണാറുണ്ട്. അതിന്റെ കാരണം മനസ്സിലായിട്ടില്ല. ചോദ്യം: സി അച്യുതമേനോന്റെ പേര് കേട്ടാൽ CPMന് അലർജിയാണെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. മറുപടി: അതൊരു പക്ഷേ ശരിയാണ്. ചോദ്യം: താങ്കളുടെ ഓർമ്മയിൽ അച്ഛനും EMSഉം തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? മറുപടി: ഞാനന്ന് വളരെ ചെറിയ കുട്ടിയായിരുന്നു. എന്നാൽ 1964 വരെ വളരെ നല്ല ബന്ധമായിരുന്നു. അദ്ദേഹം നന്ദൻകോട് താമസിച്ചിരുന്നു. ഞാൻ അവിടെ പോവുകയും അവിടുത്തെ കുട്ടികൾക്കൊപ്പം കളിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ചോദ്യം: EMSന്റെ മക്കൾക്കൊപ്പം? മറുപടി: അതെ. എന്നാൽ പിളർപ്പിന് ശേഷം വലിയ ബന്ധമില്ലായിരുന്നു. അവരൊക്കെയായി എനിക്കിപ്പോഴും വളരെ നല്ല ബന്ധമാണ്. ചോദ്യം: പിളർപ്പിനു ശേഷം? മറുപടി: കുടുംബപരമായുള്ള ബന്ധത്തിന് ശൈഥില്യം സംഭവിച്ചുവെന്നുള്ളത് ശരിയാണ്. രാഷ്ട്രീയമായി നല്ല അകലമായിരുന്നല്ലോ. അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് EMS ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. പലരും വിസ്മരിക്കുന്ന ഒരു കാര്യമാണത്. അത്ര ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉള്ളപ്പോഴാണ് അച്ഛൻ നാടു ഭരിച്ചത്. എന്നു മാത്രമല്ല, ഏതോ ഒരു നിയമസഭാ പ്രസംഗത്തിൽ എന്റെ രാഷ്ട്രീയ ഗുരുവായ EMSന് സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹം സംസാരിച്ചിട്ടുമുണ്ട്. ചോദ്യം: EMSനെ രാഷ്ട്രീയ ഗുരുവായി അച്ഛൻ കണ്ടിരുന്നു? മറുപടി: കണ്ടിരുന്നു. ആത്മകഥ എഴുതാത്തത് എന്താണെന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പാർട്ടിയുടെ ചരിത്രം EMS ഭംഗിയായി പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു. EMSഉം ബാലറാമും ഒക്കെ നന്നായി എഴുതിയിട്ടുണ്ടെന്നും താൻ അതിൽ കൂടുതൽ ഒന്നും എഴുതാനില്ലെന്നുമായിരുന്നു. മാത്രമല്ല, താനെന്ന് പാർട്ടിയിലില്ല, പിന്നീടാണ് വന്നത്. മറ്റു കാര്യങ്ങൾ പറയാനാണെങ്കിൽ അത് പലരെയും വേദനപ്പെടുത്തുമെന്നും അതിനാലാണ് ആത്മകഥ എഴുതാത്തതെന്നും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം: അന്നു തൊട്ടേ അച്യുതമേനോനെ ഒന്ന് കോർണർ ചെയ്യണമെന്ന തോന്നൽ ഉണ്ടായിരുന്നു? ഒരുപക്ഷെ അത് നേരത്തെ സൂചിപ്പിച്ച ആത്മവിശ്വാസക്കുറവിൽ നിന്നുണ്ടായതായിരിക്കാം. മറുപടി ആയിരിക്കാം. കാരണം 1969 ഇങ്ങനെയൊരു മന്ത്രിസഭ ഉണ്ടാകുമെന്നത് CPMന്റെ കണക്കുകൂട്ടലിൽ ഇല്ലാത്ത കാര്യമായിരുന്നു. അത് ഉണ്ടായെന്നു മാത്രമല്ല പല കാരണങ്ങളാൽ 7 വർഷത്തോളം നീണ്ടുപോവുകയും ചെയ്തു. അടിയന്തരാവസ്ഥയൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്രയും നാൾ ഭരിക്കുകയും ആ സഖ്യത്തിന് 1977 ഭരണത്തുടർച്ച ലഭിക്കുകയും ചെയ്തുവെന്നത് CPMന്റെ കണക്കുകൂട്ടലിൽ ഉണ്ടായ കാര്യമല്ല. ചോദ്യം: CPMന്റെ ഒരു കുതിച്ചുചാട്ടത്തെ പെട്ടെന്ന് കടിഞ്ഞാണിട്ടതുപോലെയായിരുന്നു. മറുപടി: അതെ, കുറച്ചുകാലത്തേക്കെങ്കിലും പിന്നീട് അവർ ശക്തമായി തിരിച്ചു വന്നു. ചോദ്യം: CPIയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനാണ് ഭരണത്തുടർച്ച കിട്ടിയത്. ശരിക്കും കോൺഗ്രസിനൊപ്പം നിന്നപ്പോഴല്ലേ CPIക്ക് പ്രാധാന്യം കിട്ടിയത്? മറുപടി: അത് ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ മറുവശം അതുകൂടിയാണ്. കോൺഗ്രസിന് അന്നത്തെ കോൺഗ്രസിനെങ്കിലും ഈ ആത്മവിശ്വാസക്കുറവ് ഇല്ലായിരുന്നു. ചെറിയ പാർട്ടിയായ CPIയെ മുന്നിൽ നിർത്തി അതിന്റെ നേതാവായ എന്റെ അച്ഛനെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ടാണ് അവർ ഭരിച്ചിരുന്നത്. അവർക്ക് തങ്ങളുടെ സ്ഥാനം പോയെന്ന ഭയം ഇല്ലായിരുന്നു എന്നാണ് എന്റെ ഒരു നിരീക്ഷണം. ഇത് തികച്ചും വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ വലിയ രാഷ്ട്രീയക്കാരനൊന്നുമല്ല. ആ രീതിയിൽ കണ്ടാൽ മതി. ചോദ്യം: ഇടതുമുന്നണി ശക്തിപ്പെടുത്താൻ CPI മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞു. മറുപടി: അത് ശരിയാണ്. അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് തെറ്റായിപ്പോയി എന്ന ഫട്ടിന്റ കോൺഗ്രസിന് ശേഷമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇടതൈക്യം ശക്തിപ്പെടുത്തണമെന്ന പാർട്ടി ലൈനിന്റെ ഭാഗമായിരുന്നു ആ തീരുമാനം. അങ്ങനെയാണ് PKV മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചത്. ചോദ്യം: ഒരുപക്ഷെ CPMഉം CPIയും ലയിച്ച് ഒന്നാകുമെന്ന് PKV തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. മറുപടി: എനിക്കങ്ങനെ തോന്നുന്നു. PK വാസുദേവൻ നായർ ഒരു ശുദ്ധ മനസ്കനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ചരിത്രം അതങ്ങനെയല്ല ഭവിച്ചത്. അതിനെക്കുറിച്ച് KV സുരേന്ദ്രനാഥ് പറഞ്ഞതാണ് കൂടുതൽ ശരി. അദ്ദേഹം എന്നോട് പറഞ്ഞു, CPMകാരുടെ വിചാരം ഇപ്പുറത്തുള്ളവർ കുറച്ചുകാലം കഴിയുമ്പോൾ ഒന്നൊന്നായിട്ടങ്ങനെ ഒടുങ്ങിപ്പോയിക്കൊള്ളും, പിന്നെ നമ്മളെ കാണുള്ളൂ എന്നായിരുന്നു. അതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഏതായാലും ഒരു കാലത്തും CPM ലയനത്തിന് അനുകൂലമായ സമീപനം സ്വീകരിച്ചിട്ടില്ല. ചോദ്യം: സ്വന്തം ശക്തി CPI നേതൃത്വം തിരിച്ചറിയാത്തതുകൊണ്ടാണോ? മറുപടി: രാഷ്ട്രീയമായ ഒരുപാട് അവസരങ്ങൾ കളഞ്ഞുകുളിച്ച ഒരു പാർട്ടിയാണ് CPI എന്ന് ഞാൻ പറയും. അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് തന്ത്രപരമായ ഒരു പിശക് തന്നെയായിരുന്നു. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കുകയെന്നത് സോവിയറ്റ് യൂണിയന്റെ ഒരു ലക്ഷ്യമായിരുന്നു. കാരണം ഈ മേഖലയിൽ ആ ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെ പിന്തുണച്ചിരുന്നത് ഇന്ത്യ മാത്രമായിരുന്നു. ആ ഭരണം നിലനിർത്തണമെന്ന സോവിയറ്റ് ആഗ്രഹത്തിന്റെ ഒരു പ്രതിഫലനം CPIയെ സ്വാധീനിച്ചിരുന്നിരിക്കാം. തെറ്റായിരുന്നെങ്കിലും അതിനുവേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യേണ്ടിയിരുന്നുവോ എന്നത് അന്ന് ആലോചിക്കേണ്ട വിഷയമായിരുന്നു. കാരണം അത് കഴിഞ്ഞുണ്ടായ പല ഫോർമേഷൻസിലും പല അവസരങ്ങളും CPI കളഞ്ഞിട്ടുണ്ട്. 1980 ശേഷം ഒരുപാട് അവസരങ്ങൾ വന്നു. ഗ്രീൻ രാഷ്ട്രീയം, പരിസ്ഥിതിയുടെ രാഷ്ട്രീയം, ഇതിലൊക്കെ CPIക്കാർ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. ശർമാജിയെ പോലെ, സുരേന്ദ്രനാഥിനെ പോലെ ഇപ്പോഴും ബിനോയ് വിശ്വമൊക്കെ അതിന്റെ ആൾക്കാരായി നിൽക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു നേതൃത്വം ഏറ്റെടുക്കാൻ പാർട്ടി എന്ന നിലയിൽ CPIക്ക് കഴിയാതെ പോയി. ജെൻഡർ രാഷ്ട്രീയത്തിലും ശക്തമായ നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന നിലയിൽ അവർക്കത് ചെയ്യാമായിരുന്നു. ചെറിയ പാർട്ടിയാണെങ്കിലും അതിനൊക്കെ തുടക്കം കുറിച്ച പാർട്ടി എന്ന നിലയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ആ അവസരം നഷ്ടപ്പെടുത്തിയെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. 5 വർഷം കഴിയുമ്പോൾ അധികാരത്തിലേക്ക് വരികയെന്ന പരിമിതമായ ലക്ഷ്യത്തിലേക്ക് മാറുകയായിരുന്നു അതിനിങ്ങനെയൊക്കെ നിന്നാൽ മതിയെന്ന സമീപനമായി. ചോദ്യം: പാർട്ടിക്ക് വലിയ രീതിയിൽ വളരാനുള്ള അവസരം കളഞ്ഞുകുളിച്ചു. മറുപടി: എന്റെ വിലയിരുത്തലാണത്. ചോദ്യം: പാർട്ടി നേതൃത്വത്തിനും പാർട്ടിയെ നയിച്ചവർക്കുമെല്ലാം പറ്റിയ വീഴ്ചയാണ് കാരണം. മറുപടി: എന്ന് ഞാൻ പറയും. ചോദ്യം: അച്യുതമേനോനാണെങ്കിലും EMS ആണെങ്കിലും തികച്ചും ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. മറുപടി: ഇന്നത്തെ കാലത്ത് ലളിത ജീവിതമെന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും അനിവാര്യമാണ്. കാറിൽ സഞ്ചരിക്കുന്നതിനെയൊന്നും കുറ്റം പറയാൻ സാധിക്കില്ല. നമ്മുടെ പൊതുനിലവാരം തന്നെ ഉയർന്നു. അതാദ്യമായി വ്യക്തമായിട്ട് പറഞ്ഞത് സഖാവ് ചന്ദ്രപ്പനാണ്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ചന്ദ്രപ്പന് വലിയൊരു കാലഘട്ടം കിട്ടാതെ പോയത് CPIക്ക് വലിയ നഷ്ടമുണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു മദ്യവൽക്കരണം വന്നിട്ടുണ്ടെന്നും അതെല്ലാവരും അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും എല്ലാ കാലത്തും കഷ്ടപ്പെട്ട് ജീവിക്കണമെന്ന ഫിലോസഫി എന്നും ചിലവാക്കില്ല. ചോദ്യം: പല വിഷയങ്ങളിലും CPI വ്യത്യസ്തമായ അഭിപ്രായം പറയുമെങ്കിലും കടുത്ത നിലപാടിലേക്ക് പോകാൻ CPIക്ക് സാധിക്കുന്നില്ല. മറുപടി: അത് വാസ്തവമാണ്. ചോദ്യം: എന്തായിരിക്കും കാരണം? മറുപടി: ഇന്നത്തെ നിലയിൽ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും പറയുകയാണ്, ആ തലത്തിലുള്ള ഒരു നേതാവും ഇപ്പോൾ പാർട്ടിയിലില്ല. പാർട്ടി ലൈനിനപ്പുറം പുറത്തുള്ളവരുടെയും കൂടി അംഗീകാരവും സമ്മതവും നേടിയെടുക്കാൻ പറ്റുന്ന MNെ പോലെയോ മറ്റു മറ്റോ ഒരു നേതാവ് ഇപ്പോൾ സി പി ഐയിൽ ഇല്ലെന്നതാണ് ശരി. ചോദ്യം: ഭൂപരിഷ്കരണ നിയമത്തിന്റെ കാര്യത്തിലെ സി പി ഐ നിലപാടും ഈ സർക്കാരിന്റെ കാലത്ത് പല വിഷയത്തിലും ഉയർത്തിയ പ്രതിഷേധം പോലെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുമോ? മറുപടി: അതിനപ്പുറം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സി പി എമ്മിനും അറിയാം, സി പി ഐക്കും അറിയാം. ചോദ്യം: സി പി ഐ മാറി ചിന്തിക്കണമെന്ന് അഭിപ്രായമുണ്ടോ? മറുപടി: ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്റെ അഭിപ്രായം അതാണ്. രാജ്യത്തിന്റെ മൌലിക ഘടന മാറിപ്പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ കഴിയുന്നത്ര ഒരുമിച്ചു നിൽക്കണം. ചോദ്യം: കോൺഗ്രസ് അടക്കമുള്ളവരുമായി ഒരുമിച്ച് നിൽക്കണമെന്നാണോ? മറുപടി: അങ്ങനെ ഏറ്റവും ശക്തമായി ഇതിനെ എതിർക്കണമെന്നാണ് എന്റെ അഭിപ്രായം.